السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين، أما بعد. സഹോദരങ്ങളെ, സൂറത്തു ഫുസ്സിലത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ ആദ്, സമൂദ് ഗോത്രങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്ന ആയത്തുകളാണ് ഒടുവിൽ നമ്മൾ വിശദീകരിച്ചത്. ഈ സൂറത്തിലെ 16-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക, 15-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഫഅമ്മ ആദുൻ ഫസ്തക്ബറു ഫിൽ അർദി ബിഗൈറിൽ ഹഖ് വഖാലു മൻ അഷദ്ദു മിന്ന ഖുവ അവലം യറൗ അന്ന അല്ലാഹ അല്ലദി ഖലഖഹും هو أشد منهم قوة وكانوا بآياتنا يجحدون فأما عاد ينال عاد سمدايم فاستكبروا في الأرض أوربهم إلى هنغار نديشو بغير الحق يادر أرهديهم اللاذي وقالوا أوربرن من أشد منا قوة ആരാണ് ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരായി ഉള്ളത്? അവലം യറൗ, അള്ളാഹു പറയുന്നു, അവർ കണ്ടില്ലേ, അന്നല്ലാഹ അല്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ചവനായ അള്ളാഹു, ഹു അഷദ്ദു മിൻഹും ഖുവ, അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്ന്. വഖാനു ബി ആയാതിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്നവരായിരുന്നു. ഫഅർസൽനാ അലൈഹിം, അള്ളാഹു പറയുന്നു, അങ്ങനെ നാം അവർക്കു നേരെ അയച്ചു, രീഹൻ, ഒരു കാറ്റിനെ, സർസറൻ, സർസറായ ഒരു കാറ്റിനെ. എന്താണ് സർസർ എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്കത് വിശദീകരിക്കാം. ഫി അയ്യാമിൻ, ചില ദിവസങ്ങളിൽ. എങ്ങനെയുള്ള ദിവസങ്ങളാണത്? നഹിസാത്തിൻ, അത് അവർക്ക് ദുരന്തം വരുത്തിവച്ച, അവർക്ക് ദുശ്ശകുനമായി തീർന്ന ദിവസങ്ങളായിരുന്നു. ലിനുദീഖഹും, അവരെ നാം അനുഭവിപ്പിക്കാൻ വേണ്ടി, അദാബൽ ഖിസി, അപമാനത്തിന്റെ ശിക്ഷ, ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ. വല അദാബുൽ ആഖിറത്തി അഖ്സ, പരലോകത്തെ ശിക്ഷയാണ് അഖ്സ, ഏറ്റവും അപമാനകരമായത്. വഹും ലാ യുൻസറു, അവർ സഹായിക്കപ്പെടുകയില്ല, അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചതിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അവർ വളരെ ബലിഷ്ഠരായ, ശാരീരികമായി വലിയ ബലമുണ്ടായിരുന്ന, വലിയ ആകാരമുണ്ടായിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ആരാണ് ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരെന്ന്. എന്നാൽ അവരെ സൃഷ്ടിച്ച റബ്ബ് അവരെക്കാൾ ശക്തിയുള്ളവനാണ്. അവൻ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുണ്ടാകുമായിരുന്നില്ല. അള്ളാഹു അവർക്ക് നേരെ അതിശക്തമായ ഒരു കാറ്റ് അയക്കുകയാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു കാറ്റായിരുന്നു അത്. പാർസലിന് അലൈഹിം, നാം അവർക്ക് നേരായ ചുരിയഹൻ, ഒരു കാറ്റിനെ, സർസറൻ, സർസറൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ശക്തമായ ആ കാറ്റിൻ്റെ സഞ്ചാരം കാരണത്താൽ ഭീതിപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുന്ന കാറ്റാണ്. അതുപോലെ അങ്ങേറ്റം തണുത്ത കാറ്റാണ്, ഏറെ ശക്തിയുള്ള കാറ്റാണ്. ഈ അർത്ഥങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന പദമാണ് സർസറൻ എന്ന പദം. അതായത് ശക്തമായി അടിക്കുന്ന, ഏറെ തണുപ്പുള്ള, അതിൻ്റെ ആ ശക്തി കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന കാറ്റാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒന്ന് കാറ്റ് അന്വേഷിയാൽ ഉണ്ടാകുന്ന ഹൃദയത്തിൽ ഭീതി ജനിപ്പിക്കുന്ന ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ നമുക്ക് പ്രയാസം തോന്നുന്ന രൂപത്തിൽ കാറ്റു വീശിയാൽ ഒരു ദുആ നമ്മെ പഠിപ്പിച്ചു. اللهم اني اسالك خير ما خيرها وخير ما فيها وخير ما ارسلت به واعوذ بك من شرها وشر ما فيها وشر ما ارسلت به. الله ഈ കാറ്റിന്റെ നന്മയും ഇതിനുള്ളിലുള്ള നന്മയും ഏതൊരു നന്മയുമായി ഇത് അയക്കപ്പെട്ടുവോ ആ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിന്റെ കെടുതിയിൽ നിന്നും ഇതിനകത്തുള്ള കെടുതിയിൽ നിന്നും ഏതൊരു കെടുതിയുമായി ഷറുമായാണോ ഇത് അയക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. മേഘമൂടിയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറാകുമായിരുന്നു, നബിയുടെ മുഖത്ത് പ്രയാസം പ്രകടമാകുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, നബി എന്തിനാണ് പ്രയാസപ്പെടുന്നത്? കാരണം ആളുകൾ സന്തോഷിക്കുന്ന സമയമാണ്, മരുഭൂമിയിൽ മഴ പെയ്യാൻ ഉള്ള ലക്ഷണം കാണുമ്പോൾ ആളുകൾ സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം കേട്ടാൽ പറയും, ആരാണ് എനിക്ക് നിർഭയത്വം തരാനുള്ളത്? ഇതൊരു ശിക്ഷയല്ലെന്ന്, ഇതൊരു ശിക്ഷയല്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ ആരുണ്ട്? ഉദ്ദിബ ഖൗമം ബിർരിഹ്, കാരണം ഒരു ജനത കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. അവർ പറഞ്ഞു, അവർക്ക് നേരെ ആ മേഘം മൂടിയപ്പോൾ അവർ പറഞ്ഞു, ഹാദ ആരുദു മുംതിറുന, ഇത് ഞങ്ങൾക്ക് മഴ തരുന്ന മേഘമാണ്. എന്നാൽ അവർ തിരക്ക് കൂട്ടിയിരുന്ന ശിക്ഷയായിരുന്നു അത്. ആ കാറ്റവരെ ബാധിച്ചു. ആ വലിയ ശരീരമുണ്ടായിരുന്ന ആളുകളെ ആ കാറ്റ് പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ തലകുത്തി താഴേക്ക് വീഴുകയാണ്, തല വേറെ ഉടല് വേറെയാകുന്നു. അങ്ങനെ അവർ വെട്ടിയിട്ട കടപുഴകി വീണ ഈന്തപ്പരത്തടികൾ പോലെ ഉണ്ടായിരുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. നോക്കൂ, ഇങ്ങനെ ശക്തമായ കാറ്റ് അള്ളാഹു അവർക്ക് നേരെ അയച്ചു. ഫി അയ്യാമിൻ, ദിവസങ്ങൾ അത് നീണ്ടുനിന്നു. ഏഴ് രാത്രിയും എട്ടു പകലും ഉണ്ടായിരുന്നു അത്. സബ അലയാലിൻ വസമാനിയത്തെ അയ്യാമിൻ ഹസൂമ ഫതറൽ ഖൗമ ഫീഹ സറഅ കഅന്നഹും അഅജാസു നഖ്ലിൽ ഖാവിയ എന്ന് സൂറത്തു അൽ ഹാഖയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ അത് നീണ്ടുനിന്നു. നഹിസാത്ത്, ആ ദിവസങ്ങൾ അത് നഹിസാത്തായിരുന്നു, അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ ദിനങ്ങളായിരുന്നു. ചില ആളുകൾ ഈ നഹിസാത്ത് എന്ന വാക്ക് പിടിച്ചിട്ട് പറയും, എന്ത് നഹ്സായ ചില ദിവസങ്ങളുണ്ട്. നഹ്സ എന്ന് പറഞ്ഞാൽ ദുഷ്ടഗുണത്തിന്റെ ദിവസങ്ങൾ. എന്നിട്ട് ഈ കൗമ് കലണ്ടർ പുറത്തിറക്കുമ്പോൾ കാണാം, കലണ്ടറിൽ വിശേഷ ദിവസങ്ങൾ പ്രത്യേകമായി കൊടുത്ത് അതിൽ കാണാം നഹ്സുള്ള ദിവസങ്ങൾ. നഹ്സിന്റെ ദിവസം ദുഷ്ടഗുണം പിടിച്ച ദിവസം. അതുകൊണ്ട് ആ ദിവസം എന്ത് ചെയ്യരുത്? എവിടെ യാത്ര പോകരുത്, കല്യാണം വെക്കരുത്, പുതിയ വീട്ടിൽ താമസിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ വിശ്വാസം. നമ്മുടെ നാട്ടിലെ ഒരു പ്രസിദ്ധമായ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുപ്രസിദ്ധമായ സംഗതി നടത്തുന്ന ഒരു മുസ്ലിയാരുണ്ട്. റമദാനിലും 27-ാമത്തെ രാവിൽ ജനങ്ങളെ പാടത്ത് വിളിച്ചു കൂട്ടി സലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞിരുത്തുന്ന ഒരു മുസ്ലിയാർ, അയാളുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ കലണ്ടറിൽ ദുൽഹിജ്ജ വത്ത് നഹ്സിന്റെ ദിവസമാണ്. ഈദുൽ അദ്ഹ അത് നഹ്സിന്റെ ദിവസമാണ്. വെള്ളിയാഴ്ചകൾ പലതും നഹ്സിന്റെ ദിവസമാണ്. ചൊവ്വാഴ്ച പണ്ടേ നഹ്സാണ് ഭൂമിയിൽ. ചൊവ്വാഴ്ച എന്ത് ചെയ്യരുത്? വസ്ത്രം വാങ്ങാൻ പാടില്ല, ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല. ഇങ്ങനെ പല രൂപത്തിൽ ദിവസങ്ങളെക്കുറിച്ച് പറയുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ദിവസങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് പറയുക പാടില്ലാത്തതാണ്. മറിച്ച് അള്ളാഹു ബറക്കത്ത് നൽകിയ റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറ് നിശ്ചയിച്ച ദിവസങ്ങളുണ്ട്. ഏറ്റവും നല്ല രാത്രികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ്. ഏറ്റവും നല്ല പകലുകൾ ഏതെന്ന് ചോദിച്ചാൽ ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. മനസ്സിലെ? ഏറ്റവും നല്ല രാത്രികൾ അത് റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ്. ഏറ്റവും നല്ല പകലുകൾ അത് ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 പകലുകളാണ്. വെള്ളിയാഴ്ചകൾ അത് പ്രത്യേകതയുള്ള ദിവസമാണ്. അത് ഈദുൽ ഉസ്ബു, ആഴ്ചയിലെ പെരുന്നാളാണ്. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ആ ദിവസമാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ആ ദിവസമാണ്. അന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അന്ന് ഒരു നേരമുണ്ട്. ആ നേരത്ത് ദുആ ചെയ്താൽ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സമയം വെള്ളിയാഴ്ചയുണ്ട്. ഏതാണ് ആ സമയം? അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരിയായത്, ഹദീസിന്റെ പിൻബലം ഉള്ളത് രണ്ട് അഭിപ്രായങ്ങൾക്കാണ്. അതിലേറ്റവും ബലവത്തായത് രണ്ട് അഭിപ്രായങ്ങളാണ്. ഒന്ന്, അത് യൗമുൽ ജുമഅയിൽ വെള്ളിയാഴ്ചയിൽ ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നതുവരെ ഉള്ള സമയമാണ് എന്നാണ്. ആ സമയത്ത് ദുആ വർദ്ധിപ്പിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഇമാം ഖുതുബക്കിടയിൽ ദുആ ചെയ്യും. അതുപോലെ രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരുന്നാൽ ദുആ ചെയ്യാം. അതുപോലെ നിസ്കാരമുണ്ട്, നിസ്കാരത്തിലെ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കാം. സലാം വിട്ടുന്നതിന് മുമ്പ് ദുആ ചെയ്യാം. ഇതെല്ലാം വെള്ളിയാഴ്ചയിലെ ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. രണ്ട് അഭിപ്രായത്തിൽ ഒന്ന് പ്രകാരം. മറ്റൊരഭിപ്രായം, അതാണ് കൂടുതൽ ഇതിനേക്കാൾ പ്രബലമായിട്ടുള്ളത്, പക്ഷേ ഈ രണ്ട് സമയങ്ങളിലും ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ കൂടുതൽ പ്രബലമായത് ഇനി ഞാൻ പറയാൻ പോകുന്ന അഭിപ്രായമാണ്. അതേതാണ്? അതായത്, അത് അസറിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെയുള്ള സമയമാണ് എന്നത്. അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള സമയം, അസറിന് ശേഷം തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള സമയം, അത് വളരെ കുറച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചിട്ടുണ്ട്. വളരെ ചെറിയ സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയവും ദുആ ചെയ്യാൻ മറക്കാതിരിക്കുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുമെങ്കിൽ എന്തു ചെയ്യുക? വുദു ചെയ്ത് മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ആ ദുആ നിർവഹിക്കുക. മഗ്രിബ് ബാങ്കിന് മുൻപേ, സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നതിന് മുൻപേ കാത്തിരുന്ന് ആ ദുആ നിർവഹിക്കുക. കാരണം എന്താ? അങ്ങനെ ചെയ്താൽ, വുദു ചെയ്ത് നിസ്കാരം കാത്തിരുന്നാൽ, നിസ്കാരം കാത്തിരിക്കുന്നവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ്. നിസ്കാരം കാത്തിരിക്കുന്നവൻ നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമാണ്. മനസ്സിലായി? ഒരു വക്ത് കഴിഞ്ഞ അടുത്ത വക്ത് കാത്തിരിക്കുമ്പോൾ ആ നീ എത്തിക്കരുതുക. നമ്മളിതാ ഈ സമയം, ഇത് ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തിനിടയിലുള്ള സമയമാണ്. ആ നീയത്ത് മനസ്സിൽ കരുതുക, അടുത്ത നിസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നതായി. അതുപോലെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ഖൈർ, അത് മനസ്സിൽ കരുതുക. ദീൻ പഠിക്കാനുള്ള ഉദ്ദേശം മനസ്സിൽ കരുതുക. മുസ്ലിമീങ്ങളുടെ കൂടെ ഇരിക്കുക, മജ്ലിസിൽ ഇരിക്കുക, മസ്ജിദിൽ ഇരിക്കുക എന്ന കാര്യം മനസ്സിൽ കരുതുക. ഇന്നമൽ അഅമാലു ബിന്നിയാത്, പ്രവർത്തനങ്ങളെല്ലാം നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവാ, ഓരോ മനുഷ്യനും അവൻ നിയത്താക്കിയതെന്തോ അത് ലഭിക്കും. നീ എത്ര തന്മ നിയത്താക്കിയോ അത്രയും കിട്ടും. വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവാ, ഓരോ ആൾക്കും അയാൾ നിയത്താക്കിയതെന്തോ അതാണ് ലഭിക്കുക. അതുകൊണ്ട് ഒരു നിയത്താക്കണ്ട, പല നന്മകൾ മനസ്സിൽ കരുതുക, എല്ലാം ലഭിക്കും ഇൻഷാഅല്ലാഹ്. അള്ളാഹുവിന്റെ ഫദൽ, അവന്റെ ഉദാരം അത് വിശാലമാണ്. ഏറ്റവും ചുരുങ്ങിയത്, ഇങ്ങനെയുള്ള ഇരുത്തത്തിൽ എന്ത് സംഭവിക്കുകയില്ല? ഒരു തിന്മ സംഭവിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഇരുത്തത്തിൽ ഒരു ഹറാമ് നമുക്ക് ചെയ്യാനില്ല. അതാണ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ല, ഇന്ന സലാത്ത് തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിസ്കാരം നീചവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് തടയും എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. ആ തടയുക എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലാണ്. ഒരുത്തന്റെ നിസ്കാരം എത്രമാത്രം മാറ്റുകൂടിയിട്ടുണ്ടോ അതിനനുസരിച്ച് അവനെ അത് തിന്മകളിൽ നിന്ന് തടയും, അതിനനുസരിച്ച് തടയും. ഒരാളുടെ നിസ്കാരം അതിന്റെ ഖുശൂഉം അതിന്റെ ഖുദൂഉം അതിന്റെ ബാഹ്യമായ കാര്യവും അതുപോലെ അവന്റെ ഹൃദയ സാന്നിധ്യവും ഏറ്റവും മാറ്റുകൂടിയിട്ടാണെങ്കിൽ അവന്റെ ദിവസത്തിലെ ബാക്കിയുള്ള സമയം ആ സമയത്തും തിന്മകളിൽ നിന്ന് നിസ്കാരം അവനെ തടയും. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് അത്രയും തടയുകയില്ല, അതിനേക്കാൾ അല്പം കുറവായിരിക്കും. ചില ആളുകൾക്ക് എങ്ങനെ തടയും? ആ നിസ്കാരത്തിലേക്ക് വരുന്ന വഴി, നിസ്കരിക്കുന്ന സമയം, തിരിച്ചുപോകുന്ന സമയം അത്രയും തടയും. ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കുന്ന സമയത്ത് അവൻ തിന്മകൾ ചെയ്യുകയില്ല, തടയും എന്നത് ഉറപ്പാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ അവന് ശ്രദ്ധ ഇല്ലാതായി പോയാലും ഈമാനുള്ള ഒരുവൻ നിസ്കാരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, മോശം കാര്യങ്ങളെക്കുറിച്ച് ഈമാനുള്ളവൻ ചിന്തിക്കുകയില്ല. ഏറ്റവും ചുരുങ്ങിയത് അത് തിന്മയിൽ നിന്ന് തടയുമെന്നത് ഉറപ്പാണ്. അതിന്റെ മാറ്റു കൂടുന്നേന, നിസ്കാരത്തിലെ ഖുശൂഉ വർദ്ധിക്കുന്നേന, അത് തിന്മയിൽ നിന്ന് തടയുന്ന സമയം അതും വർദ്ധിക്കും. ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നിസ്കാരം എന്നത് നീചവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. അപ്പൊ നോക്കൂ, ഈ ദിവസങ്ങളെക്കുറിച്ച് നഹിസാത്ത് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ ദിവസങ്ങളായിരുന്നു. അതല്ലാതെ ദിവസങ്ങളിൽ നഹ്സുണ്ട്, ദുഷ്യഗുണം പിടിച്ച ദിവസങ്ങളുണ്ട് എന്നല്ല, അങ്ങനെ ഒരു ദുഷ്യഗുണം ഇല്ല. ഫി അയ്യാമിൻ നഹിസാത്തിൻ ലിനുദീഖഹും അദാബൽ ഖിസ്യ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അപമാനകരമായ ശിക്ഷ നാം അവരെ ബാധിപ്പിക്കുവാൻ വേണ്ടി. ഇത്രയും കരുത്തരായ ഈ ആളുകളെ അള്ളാഹു അങ്ങേയറ്റം നിന്ദ്യമായ ശിക്ഷ ഏൽപ്പിച്ചു. നോക്കൂ, അവരുടെ നിന്ദ്യതയുടെ അതിന്റെ ഊക്ക് നോക്കൂ നിങ്ങൾ. ആദ്യ സമുദായം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞു, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്നും ആ സമുദായത്തിന് അവർ ചെയ്ത തിന്മകളെക്കുറിച്ച്, അവർക്കേറ്റ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപമാനമല്ലേ, ഇതിനേക്കാളും വലിയ അപമാനം എന്തുണ്ട്? അപമാനമാണ്. അദാബൽ ഖിസ്യ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർക്ക് അപമാനത്തിന്റെ ശിക്ഷ നൽകി. വലഅദാബുൽ ആഖിറത്തി അഖ്സ, പരലോകത്തെ ശിക്ഷയാകട്ടെ അഖ്സ, അതേറ്റവും അപമാനകരമാണ്. വലഇയാദു ബില്ലാഹ്, അള്ളാഹു പരലോകത്തെ അപമാനത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ, വല തുഖ്സിനി യൗമ യുബഅസൂൻ يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم ولا تخزني ربني انا بماني كرده يوم يبعثون ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അല്ലാഹുവേ നീ എന്നെ ഖിസിലാക്കരുത്. يوم لا ينفع مال ولا بنون, يوم لا ينفع അന്ന് ഉപകാരപ്പെടുകയില്ല, مال ولا بنون സമ്പത്തോ സന്താനം ഉപകാരപ്പെടുകയില്ല. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി അള്ളാഹുവിങ്കിൽ എത്തിയവൻ ഒഴികെ. എന്താണ് സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ? രക്ഷപ്പെട്ട ഹൃദയമാണ്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട തൗഹീദ് നിറഞ്ഞ ഹൃദയം, ബിദഅത്തിൽ നിന്ന് രക്ഷപ്പെട്ട സുന്നത്ത് നിറഞ്ഞ ഹൃദയം, മഅസിയത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട താഅത്ത് നിറഞ്ഞ ഹൃദയം, അതാണ് സലീമായ കൽബെന്ന് പറഞ്ഞു. അള്ളാഹുവിന് കീഴ്പ്പെട്ട ഹൃദയമാണത്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇർജാ റബ്ബഹു ബിഖൽബിൻ സലീം, തന്റെ റബ്ബിങ്കൽ സലീമായ കൽബുമായി ഇബ്രാഹിം അലൈഹിസ്സലാം എത്തിയപ്പോൾ. പരലോകത്തെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണത് ഹൃദയം, അത് ശുദ്ധമായിരിക്കുക. അള്ളാഹു അതിലേക്കാണ് നോക്കുക, അള്ളാഹു ഖുലൂബിലേക്കും അമാലിലേക്കുമാണ് നോക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഹും ലാ യുൻസറൂൻ, അള്ളാഹു പറയുന്നു അവർ, ആദ് സമുദായം, അവർ പരലോകത്ത് സഹായിക്കപ്പെടുകയില്ല, അവരെ സഹായിക്കാൻ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. വഅമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ ഫഅഖദത്ഹും സായിഖത്തുൽ അദാബിൽ ഹൂനി ബിമാ കാനൂ യക്സിബൂൻ ونجينا الذين آمنوا وكانوا يتقون وأما ثمود എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ. എന്തായിരുന്നു അവരുടെ കഥ? ഏത് നബിയുടെ ഗോത്രമാണ് സമൂദ് ഗോത്രം? സാലിഹ് അലൈഹിസ്സലാമിന്റെ ഗോത്രമാണ്. ഹിജർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. ഹിജർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന്റെ യാത്രക്കിടയിൽ ആ സ്ഥലത്തുകൂടെ കടന്നു പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടുന്ന് വേഗത്തിൽ പോകാൻ പറഞ്ഞു. അവിടെ ഉള്ള വെള്ളം കുടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയുണ്ട്. അവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാതെ പ്രവേശിക്കരുത്. അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ നിങ്ങൾക്കും നൽകിയേക്കും. അപ്പൊ നോക്കൂ, ഇങ്ങനെ അള്ളാഹുവിന്റെ അദാബ് ബാധിച്ച സമുദായങ്ങളുടെ ഇടങ്ങൾ, അവിടെ വിനോദസഞ്ചാരത്തിനും മറ്റും പോവുക, അവിടെ പോയി ഉല്ലസിക്കുക എന്നത് പാടില്ലാത്തതാണ്. മനസ്സിലായില്ല, അവിടെ ഉല്ലസിക്കുക എന്നത് പാടില്ലാത്ത, അത് കുറെ ആളുകൾ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് ശരിയാവുകയില്ല. മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ട ആളുകൾ അത് ചെയ്യുന്നുണ്ടാകും, ശരിയല്ല. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഖൗബ് നശിപ്പിക്കപ്പെട്ട ഇടം ചാവുകടൽ, ഇന്ന് ജോർദാനിലുള്ള ചാവുകടൽ. ആളുകൾ അവിടെ ഉല്ലാസത്തിന് പോകാറുണ്ട്, അവിടെ കുളിക്കാറുണ്ട് ആളുകൾ. പാടില്ലാത്തതാണ്, അള്ളാഹുവിന്റെ അജാബ് ഇറങ്ങിയ ഇടമാണത്. ആ നാടിനെ അള്ളാഹു മുകളിലേക്ക് ഉയർത്തുകയുണ്ടായി. തഫ്സീറുകളിൽ കാണാം, മുകളിലേക്ക് ഉയർത്തി അവരുടെ ഗ്രാമത്തിലെ നായ്ക്കളുടെയും ആടുകളുടെയും കരച്ചിൽ ആകാശലോകത്തെ മലായിക്കത്ത് കേട്ടുവെന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ ഖൗമിനെ മറിച്ചു, മുഗൾ ഭാഗം താഴെയാക്കി. ഫജഅൽന ആലിയഹ സാഫിലഹ, മുഗൾ ഭാഗം താഴേക്കാക്കി, താഴേക്കിട്ടു, താഴേക്ക്. എന്നിട്ട് അതിനുമേൽ അള്ളാഹു ചരൽ മഴ പെയ്യിച്ചു, ശിക്ഷക്കുമേൽ ശിക്ഷ. കാരണം ഒരു കൗമും ചെയ്യാത്ത, അവർക്ക് മുമ്പ് ഒരു സമുദായം ചെയ്തിട്ടില്ലാത്ത വൃത്തികേടിൽ, സ്വർഗരതിയിൽ അതിൽ മുഴുകിയിരുന്ന സമുദായമായിരുന്നു അവർ. അതുകൊണ്ട് അള്ളാഹു അവരെ, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി മാറ്റിമറിച്ചതിനാൽ റബ്ബ് അവരെ കീഴ്മേൽ മറിച്ചു, അള്ളാഹു അവരെ കീഴ്മേൽ മറിച്ചു. എന്നിട്ട് ഒരു സമുദായത്തിനും നൽകാത്ത ശിക്ഷ അവർക്ക് നൽകി. കാരണം അവരാണ് ആ തിന്മ തുടങ്ങിവെച്ചത്. അതിനു മുമ്പുള്ള ആളുകൾ അത്, അവർക്ക് പരിചയമില്ലായിരുന്നു അത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ എന്ന താബിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ലൂത്ത് നബിയുടെ കൗമിന്റെ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പുരുഷൻ പുരുഷനുമായി ഇത് ചെയ്യുമെന്ന് ഞാനൊരിക്കലും കരുതുമായിരുന്നില്ല എന്ന്. കാരണം സലീമായ ഹൃദയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കൂടി സാധിക്കാത്തതാണ് അത്. അവർക്കത് ഉൾക്കൊള്ളാൻ കൂടി സാധിക്കുന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ വാക്കാണ്, അള്ളാഹു ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലെങ്കിൽ രണ്ട് ഖലീഫമാരുണ്ട്, അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹത്തിന്റെ മകൻ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്, ഇവരിൽ ഒരാളാണ് ആ വാക്ക് പറഞ്ഞത്. അള്ളാഹു അലം, അള്ളാഹു അലം. എന്താണത്? അള്ളാഹു ലൂത്ത് നബിയുടെ കൗമിന്റെ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഖൗം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിചാരിക്കാൻ കൂടി സാധിക്കുകയില്ല എന്ന്. അള്ളാഹു അവരെ അങ്ങനെ ശിക്ഷിച്ചു. ഇങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഇടങ്ങൾ അവിടെ പോയി കഴിയുക, അവിടെ ഉല്ലസിക്കാൻ പോവുക എന്നത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയാൽ വേഗത്തിൽ കടന്നുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭീതിയോടെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടി ആ സമയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. വമ്മ സമൂദ്, സമൂദ് ഗോത്രം, ഹിജ്റിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. സാലിഹ് അലൈഹിസ്സലാമിനെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു. അള്ളാഹു പറയുന്നു, ഫഹദൈനാഹും, നാം അവർക്ക് വഴി കാണിച്ചു. ഇവിടെ ഹദ ഹിദായത്ത് സൂചിപ്പിക്കുന്ന വാക്കാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ ഹിദായത്ത് അത് നമ്മൾ പൊതുവെ പറയുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്ന അർത്ഥം അള്ളാഹു ഒരുവനെ സന്മാർഗത്തിലാക്കുക എന്ന അർത്ഥമാണ്. അതല്ലാതെ വേറെയും ഹിദായത്തിന് അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അൽഹാദി എന്ന പേര് വിശദീകരിക്കുന്ന നമ്മുടെ അസ്മാഉൽ ഹസ്നയുടെ ദർസിൽ അക്കാര്യം വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് കേൾക്കുക. ഹിദായത്തിന്റെ പല ഇനങ്ങൾ, അതിലൊരു ഇനം ആൾക്ക് യഥാർത്ഥ വഴി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്. സന്മാർഗത്തിലേക്കുള്ള വഴി, അത് സന്മാർഗം, അത് വിവരിച്ചു കൊടുക്കുക, അതിനും ഹിദായത്ത് എന്ന് പറയും. അതുപോലെ സന്മാർഗത്തിൽ ഹൃദയം അതിലേക്ക് വഴി നടത്തുക, ഇത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഹിദായത്ത് പറഞ്ഞു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞ ഹിദായത്ത് ഏതാണ്? സന്മാർഗം അള്ളാഹു കാണിച്ചു കൊടുത്തു. ഫഹദൈനാഹും, പക്ഷേ ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദ. ഫസ്തഹബ്ബു, അവരിഷ്ടപ്പെട്ടത്, അവർ തെരഞ്ഞെടുത്തത് അൽ അമാ, അന്ധതയാണ്. അലൽ ഹുദ, വെളിച്ചത്തേക്കാൾ, സന്മാർഗത്തിനുമേൽ അവർ തെരഞ്ഞെടുത്തത് അന്ധതയാണ്. അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുത്തു, വഴികേട് അവർ തെരഞ്ഞെടുത്തു. നോക്കൂ നിങ്ങൾ, സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു അവർക്ക് നാം വഴി കാണിച്ചു കൊടുത്തു എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, യഥാർത്ഥത്തിൽ അള്ളാഹു ഏത് സമുദായത്തിനും സന്മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ നബിമാരിലൂടെ. പക്ഷേ സമൂദ് ഗോത്രത്തിന്റെ കാര്യം പ്രത്യേകം പറയാനുള്ള കാരണം, അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു ദൃഷ്ടാന്തം, അത് അവരിലെ എല്ലാവർക്കും കാണാവുന്ന ദൃഷ്ടാന്തമായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും, ആണിനും പെണ്ണിനും, ചെറുപ്പക്കാർക്കും വൃദ്ധർക്കും ഒക്കെ അവരൊരായത്ത് കാണിച്ചു തരാൻ പറഞ്ഞു, ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അള്ളാഹു ഒരു പാറക്കിടയിലുള്ള ചെറിയ വിടവിലൂടെ ഒട്ടകത്തെ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തേക്ക് കൊണ്ടുവരികയാണ്, വലിയ ഒരു ഒട്ടകത്തെ. അവർക്കതിന്റെ പാല് കുടിക്കാം, അത് വെള്ളം കുടിക്കുന്ന ഒരു ദിവസമുണ്ട്, അതുപോലെ അവർക്ക് വെള്ളം കുടിക്കാനുള്ള ദിവസമുണ്ട്. അവർക്കതിന്റെ പാലെടുക്കാം, അതിന് ഉപദ്രവിക്കരുത്, എന്ന് സാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഖൗം എന്ത് ചെയ്തു? അവർ അതിനെ അറുത്തു കൊന്നു കളഞ്ഞു. അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടൊരുവൻ അതിന് ഇറങ്ങി പുറപ്പെട്ടു. ഇതിൻ ബഅസ, അല്ലാഹു പറഞ്ഞില്ലേ, കദബ സമൂദ് ബിതഖ്വാഹ, ബാക്കി എന്താ? ഇതിൻ ബഅസ അഷ്ഖാഹ, അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിന് ഇറങ്ങി പുറപ്പെട്ടു. ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിന് ഇറങ്ങി പുറപ്പെട്ടു. ബാക്കിയുള്ള ആളുകൾ അവന്റെ ആ പ്രവൃത്തിയെ തൃപ്തിപ്പെട്ടിരുന്നു, മനസ്സിലായില്ലേ, അതിനെ എതിർത്തില്ല. അതുകൊണ്ട് അവരൊക്കെ അത് ചെയ്തതുപോലെയാണ്, മനസ്സിലായില്ലേ. തിന്മയുടെ ഒരു പ്രത്യേകത എന്നാണ്, ഒരു തിന്മ നടക്കുന്ന, വൃത്തികേട് നടക്കുന്ന ഒരു സദസ്സിൽ നീ പോയിരിക്കുകയാണ്, ആ പ്രവൃത്തി അതിനെക്കുറിച്ച് നീ അതിനെ ഇൻകാറ് ചെയ്യുന്നില്ല, കൈകൊണ്ട് തടുക്കുന്നില്ല, നാവുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല. പിന്നെ മൂന്നാമത്തെ പടി എന്താണ്? ഹൃദയം കൊണ്ട് വെറുത്ത് ആ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി പോവുക. അതും ചെയ്യുന്നില്ല എങ്കിൽ ആ പ്രവൃത്തിയെ തൃപ്തിപ്പെടുന്നത് പോലെയാണ്. ഒരു പ്രവൃത്തിയെ തൃപ്തിപ്പെടുന്നവൻ ആ പ്രവൃത്തി ചെയ്തവനെ പോലെയാണ്. ഈ ഖൗമ ഇവന്റെ ഈ പ്രവൃത്തിയെ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, അവരിൽ 9 പേരുണ്ടായിരുന്നു. സമൂദ് ഗോത്രത്തിൽ 9 ധിക്കാരികളായ ആളുകൾ ഉണ്ടായിരുന്നു. തിസ്അതു റഹ്തിൻ, അല്ലാഹു അവരെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം. സൂറത്തു അന്നംലിൽ, തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന 9 പേർ, അവർ യാതൊരു നന്മയും ഉണ്ടാക്കുമായിരുന്നില്ല. അവർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞു, ലനുബയ്യിതന്നഹു വഅഹ്ലഹ, ഇന്ന് രാത്രി സാലിഹിനെയും കുടുംബത്തെയും നമുക്ക് കൊന്നുകളയാം, സാലിഹിനെയും കുടുംബത്തെയും നമുക്ക് കൊന്നുകളയാം. എന്നിട്ട് പറഞ്ഞു, സുമ്മല നഖൂലന്ന ലിവലിയ, എന്നിട്ട് സാലിഹ് നബിയുടെ രക്ഷാധികാരി, കുടുംബക്കാർ, മറ്റുള്ള ആളുകൾ ചോദിക്കാനും പറയാനും ഉള്ള ആളുകൾ നമ്മോട് ചോദിക്കാൻ വന്നാൽ നമുക്ക് പറയാം, മാ ഷഹിദ്ന മഹ്ലിക അഹ്ലിഹി വഇന്നാല സാദിഖൂൻ, നമ്മൾ അറിഞ്ഞിട്ടേയില്ല, നമ്മൾ സത്യമാണ് പറയും എന്ന് നമുക്ക് പറയാം. ഈ 9 പേർ തീരുമാനിച്ചു. അള്ളാഹു അതേക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, വമകറൂ മക്റൻ വമകർനാ മക്റൻ വഹും ലാ ശുഊറൂൻ, അവരൊരു തന്ത്രം പ്രയോഗിച്ചു, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു, വഹും ലാ ശുഊറൂൻ, അവരറിയാതെ. ഫന്ദുർ ആഖിബത്തു മക്രിഹിം, അവരുടെ കുതന്ത്രത്തിന്റെ പര്യവസാനം നിങ്ങൾ നോക്കൂ. അന്ന ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, അവരെയും അവരുടെ കൂട്ടരെയും നാം നശിപ്പിച്ചു കളഞ്ഞു. ഇയാളുകൾ എന്ത് ചെയ്തു? രാത്രി കൊല്ലാൻ വേണ്ടി ഇവരെല്ലാം ഈ 9 പേരും കൂടി ഒരു ഗുഹക്കകത്ത് ഒളിച്ചിരുന്നു. എന്നാൽ ഒരു പാറക്കല്ല് വീണ് ആ ഗുഹ അടഞ്ഞു, ഖൗമ അതി കടന്നു മരിച്ചു. അവരുടെ തന്ത്രത്തിന് അള്ളാഹു തിരിച്ച് തന്ത്രം പ്രയോഗിച്ചു, അവർ നശിപ്പിച്ചു. പിന്നീട് അവരുടെ ഖൗമിനെ നശിപ്പിച്ചു. ഖൗമിൽ ഒരുവൻ എന്ത് ചെയ്തു? സമൂദ് ഗോത്രത്തിലെ അള്ളാഹു അവർക്കായത്തായി നൽകിയ ഒട്ടകത്താർ ഒത്തുകളഞ്ഞു. സാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസത്തെ സമയമുണ്ട്, ശിക്ഷ നിങ്ങൾക്ക് വരും, ഒരു സംശയവുമില്ല, ശിക്ഷ നിങ്ങൾക്ക് വരും, യാതൊരു സംശയവുമില്ല എന്ന് സാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഈ ഖൗമ 3 ദിവസം ശിക്ഷ ഇങ്ങനെ കാത്തിരിക്കാൻ, അവർക്കുറപ്പാണ് ഇത് വരുമെന്ന്, കാത്തിരിക്കുകയാണ് ശിക്ഷ. തഫ്സീറുകളിൽ കലാം, 1-ാമത്തെ ദിവസം ആ ഖൗമിന്റെ മുഖം ഒന്നാകെ മഞ്ഞ നിറമായി മാറി, 2-ാമത്തെ ദിവസം അത് ചുവന്ന നിറമായി മാറി, 3-ാമത്തെ ദിവസം അത് കറുത്തിരുണ്ടു. അള്ളാഹുദാ ഒരു ഘോര ശബ്ദം അവർക്ക് നേരെ അയക്കുകയാണ്. തഫ്സീറുകളിൽ കാണാം, ആ ശബ്ദം കേട്ടാൽ നെഞ്ചിനകത്തുള്ള ഹൃദയം അത് അറ്റ് താഴേക്ക് വീഴുമെന്ന്, അത് ഞെട്ടറ്റ് വീഴുന്നത് പോലെ താഴേക്ക് ഉള്ളിൽ നിന്ന് പതിക്കും, അങ്ങനെയുള്ള ശബ്ദമായിരുന്നു അത്. ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞു. വെളിച്ചതിനു പകരം അവർ അന്ധത തിരഞ്ഞെടുത്തു, അതിഷ്ടപ്പെട്ടു. ഫഅഖദതുഹും, അവരെ പിടികൂടി, സായിഖത്തുൽ അദാബ്, ഒരു സായിഖത്തായ അദാബ്, തീർത്തും നശിപ്പിച്ചു കളയുന്ന അദാബ്. അൽഹൂൻ, അപമാനകരമായ ശിക്ഷയായിരുന്നു അത്. ഫഅഖദതുഹും സായിഖത്തുൽ അദാബിൽ ഹൂനി ബിമ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചിരുന്നതിന്റെ ഫലമായി. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ നിങ്ങൾ, എന്താണ് ഈ സായിഖത്തുൽ അദാബിൽ ഹൂൻ എന്ന് പറഞ്ഞാൽ? അപമാനകരമായ ശിക്ഷ, ഒരു സായിഖ, അഥവാ ബഅത അല്ലാഹു അലൈഹിം സൈഹതൻ വറജ്ഫതൻ, അവർക്ക് നേരെ അള്ളാഹു ഒരു ഘോര ശബ്ദമയച്ചു, വദുല്ലൻ വഹവാനൻ വഅദാബൻ വനകാല, അപമാനം ശിക്ഷ, അതുപോലെ പിൽക്കാലക്കാർക്ക് പാഠമാകുന്ന രൂപത്തിലുള്ള ശിക്ഷ. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഇതുപോലുള്ള അദാബ് വന്നാൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഒരു ചെറിയ ഒരു മാറ്റം നോക്കൂ നിങ്ങൾ കാലാവസ്ഥയിലുണ്ടായാലും എന്താണ് സംഭവിക്കുക? നിങ്ങൾ കേൾക്കുന്നില്ല വാർത്തകൾ? തണു തുറന്ന് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ, വൈദ്യുതി ഇല്ല, ഭക്ഷണമില്ല, ആളുകൾ കഴിയുകയാണ്. നോക്കൂ നിങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയുടെ ഒരു നഫഹത്ത്, അതിന്റെ ഒരു കാറ്റ് തട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്ത് ചെയ്യാൻ സാധിക്കും? ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കും? അപ്പൊ തമാശയും കളിയും ചിരിയും പരിഹാസവും ഒക്കെ നിൽക്കും, പിന്നെ പരിഹസിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ തോരാത്ത മഴ പെയ്ത സമയത്ത് തുടക്കത്തിൽ എന്താ ഉണ്ടായത്? എന്ത് സംഭവിച്ചാലും ചില തമാശകളും ട്രോളുകളും കൊണ്ട് ഇറങ്ങുന്ന ആളുകൾ അതുകൊണ്ടിറങ്ങി. ഒന്ന് വെള്ളം കടിച്ചു, പിന്നെ ഉണ്ടാട്ടില്ല, പിന്നെ തമാശക്കാരൻ തമാശ പറയാൻ തോന്നുന്നില്ല, പിന്നെ പരിഹസിക്കുന്നവന് പരിഹസിക്കാൻ തോന്നുന്നില്ല. അല്ലേ, നമ്മളോടൊരു സുഹൃത്ത് പറഞ്ഞത്, ഈ നാട്ട് മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഒരാൾ, ദിവസങ്ങൾ വൈദ്യുതിയില്ലാതെ, മൊബൈലും ചാർജില്ല, ഒരു മെഴുകുതിരിക്ക് വേണ്ടി വീടുകൾ കയറിയിറങ്ങി. ദൂരെ ഒരു സ്ഥലത്ത് ഒരു കടയിൽ, ചെറിയ കടയിൽ പോയപ്പോൾ കിട്ടിയതാണ് ഇത്. കാലം 100 കൊല്ലം മുമ്പത്തെ കഥയിലേ പറയുന്നത്, 3-4 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നതാണിത്. ഒരു മെഴുകുതിരിക്ക് വേണ്ടി അന്വേഷിച്ച് അന്വേഷിച്ച് പോകേണ്ട അവസ്ഥ. യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ശിക്ഷയുടെ അല്ലെങ്കിൽ അവന്റെ പരീക്ഷണത്തിന്റെ അതിലൊരു ചെറുത് നമ്മൾ അനുഭവിപ്പിച്ചാൽ സഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സുഖങ്ങളുടെ സമയത്ത്, സൗഖ്യത്തിന്റെ നേരത്ത്, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ മറക്കാതിരിക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫുക ഫി ശിദ്ദ, നീ റഖായിന്റെ സൗഖ്യത്തിന്റെ സുഖത്തിന്റെ നേരത്ത് നീ ഇവിടെ ഉണ്ടെന്ന് റബ്ബിനെ അറിയിക്കുക. അവന് നിന്നെ അറിയാം, പക്ഷെ നീ ഇബാദത്തുകളുമായി ദുആഉമായി അവനിലേക്ക് അടുക്കുക. യഅരിഫുക ഫി ശിദ്ദ, പ്രയാസത്തിൽ റബ്ബ് നിന്നെ അറിയും, അള്ളാഹു നിന്നെ കൈവിടുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ കർബ് ഫലിയുക്സിറ ദുആഅ ഫിർ റഖാ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടിയാൽ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് രോഗമാണ്, നിന്റെ മനസ്സിങ്ങനെ വിറകൊള്ളുകയാണ്, ഹൃദയം ആകെ പ്രയാസത്തിലാണ്, സല്ലല്ലാഹു അലൈഹി, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുള്ള സമയത്ത് ദുആഇന അല്ലാഹു ഉത്തരം നൽകണം, ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽയുക്സിർ അദ്ദുആ ഫിർ റഖാ, സുഖത്തിന്റെ സന്തോഷത്തിന്റെ സമയത്ത് ദുആ വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുനൂബുകൾ കാരണത്താൽ നമ്മെ ശിക്ഷിക്കാതെ അവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅത്തി നിഖ്മതിക് വജമീഇ സഖതിക്. നോക്കൂ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ എന്തായിരുന്നു ആളുകളുടെ അവസ്ഥ? അവരുടെ ശക്തിയോ പ്രതാപമോ അവരുടെ കരുത്തോ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന അഹങ്കാരമോ ഒന്നും അവരെ കാക്കാനുണ്ടായില്ല. അള്ളാഹു ഒരു ഖൗമിനെ കൈവിട്ടാൽ, റബ്ബ് അവരെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ടവരെ കാക്കാൻ? ആരുണ്ടവരെ രക്ഷിക്കാൻ? ഫഅഖദത്ഹും സായിഖത്തുൽ അദാബിൽ ഹൂനി ബിമാ കാനു യക്സിബൂൻ. അള്ളാഹു പറയുന്നു, വനജ്ജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ. വനജ്ജൈന, നാം രക്ഷിക്കുകയുണ്ടായി, അല്ലദീന ആമനു, ആരാണോ വിശ്വസിച്ചത് അവരെ, വകാനു യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചതാരോ അവരെ, ഇമാനും തഖ്വയും. അതാണ് അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. ദുനിയാവിലെ അദാബിനേക്കാൾ കടുത്തതാണ് പരലോകത്തെ അദാബ്, കാരണം അത് ശാശ്വത ലോകമാണ്. അവിടെ നഷ്ടം വരാനുള്ളത് സ്വർഗമാണ്. ഇവിടെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടുക നശ്വരമായ സുഖങ്ങളാണ്. ഇവിടെയുള്ള ആരോഗ്യം അത് ശാശ്വതമല്ല, അതില്ലാതാകും. ഇവിടെയുള്ള സമ്പത്ത് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഇവിടെ ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ രുചിയോടെ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നിനക്ക് അതുപോലെ കഴിക്കാൻ സാധിക്കണമെന്നില്ല. ഇങ്ങനെയാണ് ദുനിയാവിന്റെ കാര്യം. ഇവിടെയുള്ള നഷ്ടം അത് നഷ്ടമാകട്ടെ ലാഭമാകട്ടെ താൽക്കാലികമാണ്, എന്നാൽ പരലോകത്ത് നഷ്ടപ്പെട്ടാൽ സ്വർഗമാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. വലയ്യാദുബില്ലാ, അതിനേക്കാൾ വലിയ നഷ്ടം മറ്റതുണ്ട്. അത് പോയിപ്പോയാൽ അതിനേക്കാൾ വലിയ നഷ്ടം മറ്റതുണ്ട്. അതുകൊണ്ട് ഇമാനും തഖ്വയും പരലോകത്തും നമ്മെ രക്ഷിക്കും, ഇഹലോകത്ത് രക്ഷിക്കും എന്നതുപോലെ. ഇഹലോകത്ത് രക്ഷപ്പെടാനുള്ള സൗഭാഗ്യത്തിന്റെ വഴിയാണത് എന്നതുപോലെ പരലോകത്തും അതാണ് ഇമാനും തഖ്വയും. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാഹു പറയുന്നു, വയൗമ യുഹ്ഷറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സംഉഹും وأبصارهم وجلودهم بما كانوا يعملون ويوم يحشر ഒരുമിച്ചുകൂട്ടപ്പെടുന്ന ദിവസം أعداء الله അല്ലാഹുവിന്റെ ശത്രുക്കൾ إلى النار നരകത്തിലേക്ക് فهم يوزعون അവർ അതിലേക്ക് തള്ളിവിടപ്പെട്ടുകൊണ്ടിരിക്കും. യൂസഊൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യകാലക്കാരെ, അത് അവരിലെ ആദ്യത്തെ ആളുകൾ, അവസാനത്തെ ആളുകളുടെ കൂടെ, അങ്ങനെ അവരെ നരകത്തിലേക്ക് ശക്തമായി പിടിച്ചു തള്ളുന്നതാണ്. നരകത്തിലേക്ക് അവരെ അപമാനിക്കുന്ന രൂപത്തിൽ പിടിച്ചു തള്ളുന്നതാണ്. സ്വർഗത്തിലോ, സ്വർഗത്തിൽ അവിടെ ആളുകളെ അവരെ ആശംസിച്ചുകൊണ്ട് സ്വാഗതം അരളിക്കൊണ്ടാണ് സ്വർഗത്തിലേക്ക് ഉള്ള പ്രവേശനം അല്ലേ. ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനീൻ. ആ വാക്ക് കേൾക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഔസിലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ദൂരെയല്ലാതെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന നാൾ. ഔസിലിഫത്തിൽ ജന്നത്തു, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു. ലിൽ മുത്തഖീന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്. ഗൈറ ബഈദ്, അകലെയല്ലാതെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു. ഹാദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ്. ഇതാണ് അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങിയവർക്ക്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗമാണിത് എന്ന് പറയപ്പെടുകയാണ്. സ്വർഗം കാണിച്ചിട്ട് ഉദ്ഖുലൂഹ, അദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബി മുനീബ്. അള്ളാഹുവിനെ, റഹ്മാനായ റബ്ബിനെ കാണാതെ അവനെ ഭയപ്പെട്ടവർ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയവുമായി വന്നവർ, അവരോട് പറയുകയാണ് ഉദ്ഖുലൂഹ, നിങ്ങൾ ഇതിൽ പ്രവേശിച്ചോളൂ. ബിസലാം, സമാധാനത്തോടെ പ്രവേശിച്ചോളൂ. ദാലിക യൗമുൽ ഖുലൂദ്, ഇതാണ് ശാശ്വത ജീവിതത്തിന്റെ നാൾ. മരണമില്ല, പുറത്താക്കുകയില്ല, പ്രയാസങ്ങളെല്ലാം അവിടെ തീർന്നു. അവിടെ കൊന്നാമത്തെ കാലടി വച്ചാൽ ആശ്വാസം അവിടെ തുടങ്ങുകയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അരികിലേക്ക് അങ്ങ് ദൂരെ ഖുറാസാനിൽ നിന്നൊരാൾ വന്നിട്ട് പറയുകയാണ്, യാ അബ അബ്ദില്ലാ, ഞാനിതാ ദൂരെ ഖുറാസാനിൽ നിന്ന് നിങ്ങളുടെ അരികിലേക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. മതറാഹ, എപ്പോഴാണ് ആശ്വാസം? മുഅ്മിനിന്റെ ആശ്വാസം എപ്പോഴാണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അവന്റെ ആദ്യത്തെ കാലടി സ്വർഗത്തിലേക്ക് എടുത്തു വച്ചാൽ അതോടെ ആശ്വാസമാണ്, പ്രയാസങ്ങൾ അവിടെ അവസാനിച്ചു. അള്ളാഹു നമ്മെ അവിടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, എന്നാൽ അള്ളാഹുവിന്റെ ശത്രുക്കൾ അവർ ഒരുമിച്ചു കൂട്ടപ്പെടുന്നു, അവരെ അപമാനിക്കുന്ന രൂപത്തിൽ നരകത്തിലേക്ക് അവർ പിടിച്ചു തള്ളപ്പെടുന്നു. സ്വർഗത്തിലേക്ക് അവിടെ ആശംസകൾ അറിയിച്ചുകൊണ്ട്, അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആനയിച്ച് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുക. മലക്കുകൾ അവരെ ആശംസകൾ അറിയിക്കും. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹ ഖാലിദീൻ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനവും രക്ഷയുമാണ്. തിബ്തും, നിങ്ങൾ വിശിഷ്ടരായിരുന്നു. തിബ്തും, തിബ്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്ക് നല്ലതായിരുന്നു, നിങ്ങളുടെ പ്രവർത്തനം നല്ലതായിരുന്നു, നിങ്ങളുടെ വിശ്വാസം നല്ലതായിരുന്നു. നോക്കൂ മലക്കുകൾ പറയുന്ന വാക്ക് തിബ്തും, കാരണം തയ്യിബുകളല്ലാതെ, വിശിഷ്ടരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കറയുണ്ടോ, പാപങ്ങളുടെ കറയുണ്ടോ, അത് ശുദ്ധീകരിച്ചിട്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒന്നുകിൽ അത് ദുനിയാവിൽ ശുദ്ധീകരിക്കും, തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് അത് ശുദ്ധീകരിക്കാം, പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു അത് ശുദ്ധീകരിക്കും. അവിടെയും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവനെ നരകത്തിൽ കരിച്ചുകൊണ്ട്, അതിന്റെ ചൂടുകൊണ്ട് സ്വർണം ഉരുക്കി ശുദ്ധീകരിക്കുന്നതുപോലെ നരകത്തിൽ അവനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്നാൽ ശിർക്കിന്റെയും കുഫറിന്റെയും കറയോടെയാണ് മരിച്ചത്, നരകം ആ കറ ശുദ്ധീകരിക്കുകയില്ല, ആ നജസ് നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് കാലാകാലം നരകത്തിലാണ്, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വലയ്യാദുബില്ലാ. എന്നാൽ മുഅ്മിനുകൾ അവരുടെ പാപങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എത്രത്തോളം അവർ ആളുകളുമായുള്ള ഇടപാട് വല്ലതും ബാക്കിയുണ്ടോ? ഹദീസുകളിൽ നമുക്ക് കാണാം, സലാത്തു ബാലം കഴിഞ്ഞ് മറ്റൊരു കന്തറത്തുണ്ട്, ഒരു ചെറിയ ഇടം, അത് കടന്നിട്ട് വേണം സ്വർഗത്തിലെത്താൻ. അവിടെ വെച്ച് ആളുകളുമായുള്ള ഇടപാടുകൾ തീർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ തീർക്കും. എന്തിന്? നരകക്കാരിൽ വല്ലവരുമായി ഇവൻ ഇടപാടുണ്ടോ, ഇവന് ഹക്ക് കൊടുക്കാനുള്ളവർ, ഇവൻ എന്തെങ്കിലും അക്രമം ചെയ്തവൻ നരകത്തിലാണ്, അവനുമായി പോലും തീർക്കും. എന്താണ് അവൻ അതിന്റെ പ്രയോജനം ലഭിക്കുക? അള്ളാഹു ആലം, അള്ളാഹുവിനാണ് അറിയുക. ഒരുപക്ഷെ അവന് നരകത്തിൽ വല്ല ഇളവും ശിക്ഷയിലെ വല്ല ഇളവും അതുകൊണ്ട് ലഭിച്ചേക്കാം, അള്ളാഹു ആലം. അങ്ങനെ ലഭിക്കും. എന്നിട്ട് ശുദ്ധിയായാലല്ലാതെ, പരിശുദ്ധരായിട്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് തയ്യിബുകളുടെ ധാര, വിശിഷ്ടരായ ആളുകളുടെ ഭവനമാണ്. അവിടെ ശുദ്ധരല്ലാതെ, പരിശുദ്ധരല്ലാതെ, അള്ളാഹു പരിശുദ്ധി നൽകിയവരല്ലാതെ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹത്ത ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ഹത്ത അങ്ങനെ അതാ ഇദാ മാ ജാഊഹ അവരവിടെ ആ നരകത്തിലെത്തിയാൽ, പരലോകത്തെത്തിയാൽ, ഹത്ത ഇദാ മാ ജാഊഹ അവരതിനു മുന്നിൽ നിന്നാൽ, അവർ നരകത്തിനു മുന്നിൽ നിന്നാൽ എന്നാണ് ഇതിന്റെ അർത്ഥം. പരലോകത്തെത്തിയാൽ ഷഹീദ അലൈഹിം അവർക്കുമേലെ അവർക്കെതിരിൽ സാക്ഷ്യം വഹിക്കും. സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂ. സംഉഹും അവരുടെ കാതുകൾ, വഅബ്സാറുഹും അവരുടെ കണ്ണുകൾ, വജുലൂദുഹും അവരുടെ തൊലികൾ, ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്. നോക്കൂ, തിന്മകൾ ഏറ്റവും സംഭവിക്കുന്ന അവയവങ്ങളാണിത്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഹറാമായത് കാണുക, ഹറാമായത് കേൾക്കുക, അതുപോലെ തൊലി എന്ന് പറയുന്നത് ശരീരത്തിൽ എല്ലായിടത്തുമുള്ള സംഗതിയാണ്, ശരീരത്തിൽ ആകെ ഉള്ളതാണ്. അപ്പോൾ അവയവങ്ങളെല്ലാം സാക്ഷ്യം പറയും, പ്രവർത്തിച്ചവർക്ക്, ഈ തിന്മ ചെയ്തവർക്ക് അവർക്കെതിരിൽ സാക്ഷ്യം പറയുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് അടിമ അള്ളാഹുവിനോട് തർക്കിച്ചു നോക്കും. അവൻ പറയും, ഐ റബ്ബി അലൈസ വഅത്തനി അല്ല തബ്നിമനി, നീ എന്നോട് അക്രമം ചെയ്യുകയില്ല, നീ എനിക്ക് വാഗ്ദാനം നൽകിയതല്ലേ അള്ളാഹുവിനോട് പറയുമെന്ന്. അള്ളാഹു പറയും, ബല അതെ. ഫയഖൂൽ അവൻ പറയും, ഫഇന്നി ലാ അഖ്ബലു അലയ്യ ഷാഹിദൻ ഇല്ലാ മിൻ നഫ്സി, എന്റെ കാര്യത്തിൽ സാക്ഷിയായി ഞാൻ പുറത്തൊരാളെയും റബ്ബെ സ്വീകരിക്കൂല. മലക്കുകളെ കുറിച്ച് അവൻ പറയുമെന്നാൽ, എന്ത്? റബ്ബെ ഞാൻ ചെയ്യാത്തത് ഇവർ എഴുതി വെച്ചു എന്ന്, ഞാൻ ചെയ്യാത്തത് ഇവർ എഴുതി വെച്ചു എന്ന് അള്ളാഹുവിനോട് പറയും. ഫയുഖ്തമ അല ഫീ, വായക്ക് സീലും ഒക്കെ പെടും, സംസാരിക്കാൻ കഴിയില്ല, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും, അവന്റെ തൊലികൾ സംസാരിക്കും. അവൻ അവയവങ്ങളോട് പറയും, ബുഅ്ജല്ല കുന്ന വസുഹഖ, നിങ്ങൾക്ക് നാശം. പിന്നീട് അവൻ അവയോട് പറയുകയാണ്, അങ്കുന്ന കുന്തു ഉജാദിൽ, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ തർക്കിച്ചു നോക്കുന്നത്, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ ഞാൻ ഈ തർക്കിക്കുന്നത് എന്നവൻ അവയവങ്ങളോട് പറയുമെന്നാൽ, നരകം പരലോകം എന്നത് പല ഘട്ടങ്ങളാണ്. അവിടെ സംസാരിക്കാത്ത രംഗമുണ്ട്, സംസാരിക്കുന്ന രംഗമുണ്ട്, ശീലി വെക്കുന്ന രംഗമുണ്ട്, അവയവങ്ങൾ സംസാരിക്കുന്ന രംഗമുണ്ട്. പല മവാഖിഫാണ് പരലോകം എന്ന് മനസ്സിലാക്കണം. മനസ്സിലല്ലേ? ഇബ്ന് അബ്ബാസ് റളിയല്ലാഹുവിനോട് നാഫിഉ ഇബ്നുൽ അസ്റഖ് എന്നുപേരുള്ള ഖവാരിജുകളുടെ ആശയം പിൻപറ്റി ഒരുവൻ ഇങ്ങനെ പല സംശയങ്ങളുമായി ഇബ്നു അബ്ബാസിന്റെ അരികിൽ വന്ന സംഭവം വളരെ പ്രസിദ്ധമാണ്. അതിലവൻ ചോദിച്ച സംശയമാണ്, പരലോകത്ത് ഇങ്ങനെ പറയണ്ടല്ലോ, പിന്നെ ഇങ്ങനെ നടക്കുമെന്ന് പറയണ്ടല്ലോ, പിന്നെ അങ്ങനെ നടക്കുമെന്ന് പറയണ്ടല്ലോ. ഇബ്നു അബ്ബാസ് പറഞ്ഞു, പല മവാഖിഫാണ് പരലോകം എന്ന് പറഞ്ഞാൽ. മനസ്സിലല്ലേ? സംസാരിക്കാത്ത പേടിച്ചിരിക്കുന്ന രംഗമുണ്ട്, പിന്നെ സംസാരിക്കുന്ന രംഗമുണ്ട്, നരകം കണ്ടാൽ അവർ ഒളികണ്ണിട്ട് നോക്കുന്ന രംഗമുണ്ട്, അവരുടെ സങ്കടം മറച്ചു വെക്കുന്ന രംഗമുണ്ട്, പിന്നെ ആർത്ത് കരയിന്ന് അട്ടഹസിക്കുന്ന രംഗമുണ്ട്, പല രംഗമുണ്ട്. വലയാദു ബില്ലാ. നോക്കൂ, അള്ളാഹു പറയുന്നത് ഇങ്ങനെ, അവന്റെ കണ്ണുകളും കാതുകളും അവന്റെ തൊലികളുമെല്ലാം അവനെതിരിൽ സാക്ഷി പറയും എന്നാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, വഖാലു അവർ പറയും, ലി ജുലൂദിഹിം അവരുടെ തൊലികളോട്, ലിമ ശഹിത്തും അലീന, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറഞ്ഞത്? കാലു തൊലികൾ പറയും, അവയവങ്ങൾ പറയും, അൻതഖനല്ലാഹ്, നതഖ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, അന്തക എന്ന് പറഞ്ഞാൽ സംസാരിപ്പിച്ചു. അന്തക അല്ലാഹ്, അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചു. അല്ലദീ അന്തക, ഏതൊരുവനാണോ സംസാരിപ്പിച്ചത്, കുല്ലശൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചത്, അവൻ ഞങ്ങളെയും സംസാരിപ്പിച്ചു. അവയവങ്ങൾ പറയും അന്തക അല്ലാഹ്, അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചു. അല്ലദി അന്തക കുല്ലശൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച് അല്ലാഹു അവൻ ഞങ്ങളെയും സംസാരിപ്പിച്ചു. വഹുവ ഖലഖകും അവ്വല മറ, അവനാണ് ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചത്. വൈലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരിക. ദുഹു റബ്ബ് സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് അടിമകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയും വായ മൂടപ്പെടുകയും കൈകൾ സംസാരിക്കുകയും അവയവങ്ങൾ സംസാരിക്കുകയും സാക്ഷി പറയുകയും ചെയ്യുന്ന ഈ കാര്യം പഴയ കിതാബുകളിൽ വരെ പറയപ്പെട്ട, പഴയ കിതാബുകൾ നൽകപ്പെട്ടവർ വരെ വിശ്വസിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ലമ്മ റജഅത്ത് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജറത്തുൽ ബഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടലിലൂടെ ഹിജറ പോയവർ തിരിച്ചെത്തിയപ്പോൾ, കടൽ കടന്ന് ഹിജറ പോയവരാരാണ്? അബ്സീനയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോയിട്ടുണ്ടല്ലോ, അതാണ് കടൽ വഴി പോയവർ. കാരണം മക്കയിൽ നിന്ന് ഹബ്ഷയിലേക്ക്, അബ്സീനയിലേക്ക് പോകണമെങ്കിൽ കടൽ വഴി പോകണം. അവർ കടൽ കടന്നിട്ടാണ് പോയത്. അവർ തിരിച്ചെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലാ തുഹദ്ദിഥൂന ബിആജീബ് മാ റഅയ്തും ബിഅർദിൽ ഹബശ, അബ്സീനയിൽ നിങ്ങൾ കണ്ട അത്ഭുതകരമായ എന്തെങ്കിലും കാഴ്ച നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാൻ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പറയാം നബിയെ, ഒരിക്കൽ ഞങ്ങൾ അബ്സീനയിൽ ഹബ്ഷയിലിരിക്കുകയാണ്. അവിടെയുള്ളത് ആരാണ്? അഹ്ലുൽ കിതാബ്, പഴയ കിതാബ് നൽകപ്പെട്ട സമുദായങ്ങളാണ്. അപ്പൊ അവരിലെ ഒരു വൃദ്ധയായ സ്ത്രീ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അവർ തലയിൽ ഒരു കുടം വെള്ളവും പിടിച്ചിട്ടാണ് പോകുന്നത്, ചുമന്നിട്ടാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയുണ്ടല്ലോ ചില പോക്കിരികൾ, അവനെന്ത് ചെയ്തു, കൈകൊണ്ട് ഈ വൃദ്ധയായ സ്ത്രീയെ പിന്നിൽ മുതുകിൽ പിടിച്ച് തള്ളി. അവരെന്ത് ചെയ്തു, അവർ മുട്ടുകുത്തി വീണുപോയി, തലയിലുള്ള വെള്ളം നിറച്ച കുടം താഴെ വീണ് പൊട്ടി. ഇങ്ങനെ ചെയ്തപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ എഴുന്നേറ്റ് തല തിരിച്ച് നോക്കിയിട്ട് പറഞ്ഞു, സൗഫ തഅലമു യാ ഖുദർ, ഹേ ഖുദർ, നീ അറിയും. ഖുദർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോശമായത് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന ഒരു പേരാണ്, വഞ്ചകൻ എന്നൊക്കെ അർത്ഥമുള്ള ഒരു പദം. ആ സ്ത്രീ പറയുകയാണ്, സൗഫ തഅലമു യാ ഖുദർ, നീ അറിയും, ഇദാ വദ അല്ലാഹുൽ കുർസി, അള്ളാഹു അവന്റെ കുർസി സ്ഥാപിച്ചാൽ, വജമഅൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും ഒക്കെ അള്ളാഹു നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയാൽ, വതകല്ലമത്തിൽ ഐദി വൽ അർജുൽ, കൈകളും കാലുകളും ഒക്കെ സംസാരിച്ചാൽ, ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചതിനെ കുറിച്ച് ചെയ്തതിനെ കുറിച്ച് കൈകളും കാലുകളും സംസാരിച്ചാൽ, ഫസൗഫ തഅലമു കൈഫ അംരി വഅംറുക ഇൻദഹു ഗദൻ, നാളെ പരലോകത്ത് എന്റെയും നിന്റെയും കാര്യം അള്ളാഹുവിന്റെ അരികിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അന്ന് നീ മനസ്സിലാക്കും എന്ന് ഈ വയസ്സായ സ്ത്രീ ഈ ഇവനോട് പറഞ്ഞു. മുസ്ലിമീങ്ങളല്ല മറിച്ച് അഹ്ലുൽ കിതാബാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്ത് സദഖത്ത്, പറഞ്ഞത് സത്യമാണ്, അവൾ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഖൗമൻ, അള്ളാഹു ഒരു ജനതയെ എങ്ങനെ പരിശുദ്ധപ്പെടുത്താനാണ്, അവരെങ്ങനെ നന്നാക്കാനാണ്, ലാ യുഖദു ലിദഈഫിഹിം മിൻ ശദീദിഹിം, അവരിലെ ദുർബലർക്ക് ശക്തരായ ആളുകളിൽ നിന്ന് അവരുടെ അവകാശം വാങ്ങിക്കൊടുക്കാത്ത, അവർ സംരക്ഷിക്കപ്പെടാത്ത ഒരു ജനതയെ അള്ളാഹു എങ്ങനെ പരിശുദ്ധപ്പെടുത്താനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ സ്ത്രീയുടെ വാക്കിനെ കുറിച്ച് നബി എന്താ പറഞ്ഞത്? സദഖത്ത് സദഖത്ത്, പറഞ്ഞത് സത്യമാണ്. നോക്കൂ, ഇങ്ങനെ പഴയ കിതാബുകളിൽ പറയപ്പെട്ട, പഴയ നബിമാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് പരലോകത്തിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്, അവിടെ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത്. അള്ളാഹുവിങ്കിൽ ഒരാളുടെ അനീതിയും അത് പരലോകത്ത് നിലനിൽക്കുകയില്ല, അള്ളാഹു അവിടെ നീതി നടപ്പാക്കും. എത്രത്തോളം ഒരു കൊമ്പുള്ള ആള് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഇതിന് കൊമ്പ് കൊടുക്കും എന്നിട്ട് ഇതിനെ കുത്താൻ പറയും. ദുനിയാവിൽ കുത്തിയതിന് കുത്താൻ പറയും, പിന്നെ അത് രണ്ടിനോടും മണ്ണായിക്കൊള്ളാൻ പറയും. അപ്പോഴാണ് കാഫിർ വിലപിക്കുക, യാ ലൈതനി കുന്തു തുറാബ, അല്ലാഹുവേ ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെ മണ്ണാക്കുകയില്ല, അവന് സ്വർഗമോ നരകമോ ഉണ്ട്. നസ്അലുല്ലാഹി ആഫിയ. ഇങ്ങനെ നോക്കൂ, അല്ലാഹു പറയുകയാണ് നാളെ പരലോകത്ത് ഇതാ സംസാരിക്കുന്നതാണ്, കണ്ണുകളും കാതുകളും തൊലികളും സംസാരിക്കും. അവരിവരോട് ചോദിക്കും, അഥവാ കൈകളോടും തൊലികളോടുമൊക്കെ ആളുകൾ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയുന്നത്. അപ്പൊ തിരിച്ചു പറയുകയാണ്, വമാ കുന്തും തസ്തചിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും വല അബ്സാറുകും വല ജുലൂദുകും വലാകിൻ ദനന്തും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ വമാ കുന്തും തസ്തചിറൂൻ. നിങ്ങൾ മറച്ചു പിടിച്ചിരുന്നില്ല, അൻ യശ്ഹദ അലൈക്കും നിങ്ങൾക്കു മേൽ സാക്ഷ്യം പറയാതിരിക്കാൻ, സംഉകും നിങ്ങളുടെ കാതുകൾ, വല അബ്സാറുകും നിങ്ങളുടെ കണ്ണുകൾ, വല ജുലൂദുകും നിങ്ങളുടെ തൊലികൾ, ഇതൊന്നും സാക്ഷ്യം പറയാതിരിക്കാൻ നിങ്ങൾ മറച്ചു പിടിച്ച് ചെയ്തിരുന്നില്ല, ഇതൊന്നും നിങ്ങൾ ഭയപ്പെട്ടിരുന്നില്ല. വലാക്കിൻ വനന്തും, മറിച്ച് നിങ്ങൾ കരുതി, അന്നല്ലാഹു ലാ യഅലമു കസീറൻ മിമ്മാ തഅലമൂൻ മിമ്മാ തഅമലൂൻ, അന്നല്ലാഹു ലാ യഅലം, അല്ലാഹു അറിയുകയില്ല എന്ന്. കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പലതും അല്ലാഹു അറിയുകയില്ല എന്നാണ് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് കരുതിയത്. ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള അങ്ങേറ്റം മോശമായ വിചാരമാണ്, അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ. അള്ളാഹു അറിയുക, അള്ളാഹു അറിയും എന്നത് അവന്റെ സിഫത്താണ്. അത് തെറ്റായി മനസ്സിലാക്കിയവർ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുന്നവരാണ്, ശൂഹുള്ളന്നു വെച്ച് പുലർത്തുന്നവരാണ്. ആയത്തിലുള്ള സുപ്രധാനമായ ഒരു പാഠമാണത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ നിഷേധിക്കുന്നവർ അള്ളാഹുവിനെ കുറിച്ച് സൂഹുദ്ദൻ, മോശമായ വിചാരം വെച്ച് പുലർത്തുന്നവരാണ്. അതിനുള്ള തെളിവാണ് ഈ ആയത്ത്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകളും അള്ളാഹുവിന്റെ അവനെക്കുറിച്ചുള്ള ഹുസ്നുദ്ദൻ, നല്ല വിചാരം എന്താണ്, സൂഉദ്ദൻ എന്താണ്, രണ്ടിന്റെയും അനന്തര ഫലം എന്താണ് എന്നീ കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാനുണ്ട്. വരുന്ന ആഴ്ച അത് സംസാരിക്കാം. വല്ലാഹു തആല ആലം ഇൻഷാല്ലാ. വല്ലാഹു ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.